السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة، واجعلها لوجهك خالصة، ولا تجعل منها لأحد شيئا. أما بعد، சகோதர அல்அர்பூனவியை 38 வரையுள்ள ஹதீஸுகளான இதுவரை நம்ம படித்தது. அல்ஹம்துலில்லாஹ். அடுத்த ஹதீஸ் அன் இப்னு அப்பாஸின் ரழியல்லாஹு தஆலா அன்ஹுமா அன்ன ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் قال إن الله تجاوز لي عن أمتي الخطأ والنسيان وما استكره عليه. حديث حسن رواه ابن ماجه والبيهقي وغيرهما. ابن عباس عبد الله بن عباس رضي الله عنه رواية جيدنا الله عند رسول صلى الله عليه وسلم فرني لكم إن الله تجاوز لي الله விட்டு தந்திருக்கணும், அவன் மாப்பாக்கியிருக்கணும் எனக்கு வேண்டி. அன் உம்மதி, எந்த உம்மத்தின் எந்த சமுதாயத்தின் அல்லாஹு விட்டு கொடுத்திருக்கணும். அல் ஹதா வன் நிஸ்யான வமஸ்துக்ரிஹு அலை. அல் ஹதா, ஒன்று அபத்தம், அபத்தத்தில் சம்பவிச்சு போயது. வன் நிஸ்யான், மறந்து செய்து போயது. வமஸ்துக்ரிஹு அலை, வமஸ்துக்ரிஹு அலை, அதுபோல அவர் நிர்பந்திக்கப்பட்டதும். இது மூணும் அல்லாஹு எனிக்காய் எந்த உம்மத்தின் விட்டு நல்கியிருக்கணும். அல்லாஹு சுப்ஹானஹு வதஆல அவன்ட மகத்தாய அனுகிரகமான அவன்ட நிஅமத்தான அவன் கருதி கூட்டி செய்ததினான அதான அவன் கணக்கில் எடுக்க. கருதி கூட்டி ஒராள் அல்லாஹு கல்பிச்சது ஒழிவாக்கி, அல்லாஹு விலக்கியது செய்து, அதனால் அல்லாஹு சிக்ஷிக்கு. அதேசமயம் ஈ மூணு காரியங்கள், ஒன்று ஹபா அபத்தம், அபத்தம் என்னால் ஒராள் ஒரு காரியம் உத்தேசிச்சு பஷே நடந்தது வேறொரு காரியமாக. உதாரணத்தின் ஒராள் பாரமுள்ள வல்ல வஸ்து எடுத்து ஒரு ஸ்தலத்துக்கு எறிஞ்சு, அது கொண்டு வேறொராள் மரிச்சு போகையோ பரிக்கு பற்றுகையோ செய்து, அதான ஹதா அபத்தத்தின் ஒரு உதாரணம். രണ്ട്, നിസ്യാൻ മറന്നുപോവുക, മറന്നുകൊണ്ട് വല്ലതും ചെയ്യുക. ഉദാഹരണത്തിന് നോമ്പെടുത്ത ഒരാൾ പകലിൽ മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അയാൾ അയാളുടെ നോമ്പ് പൂർത്തിയാക്കട്ടെ. ഫഇന്നമ അത്അമഹുല്ലാഹു വസഖാഹ, കാരണം അല്ലാഹു ആണ് അയാളെ കഴിപ്പിച്ചത്, അല്ലാഹു ആണ് അയാളെ കുടിപ്പിച്ചത്. അഥവാ അല്ലാഹു അയാൾക്ക് നിശ്ചയിച്ച മനുഷ്യപ്രകൃതിയുടെ ഭാഗമായി അല്ലാഹുവിന്റെ ഖദർ അനുസരിച്ചാണ് അയാൾ ചെയ്തത്. അയാൾ ചെയ്തതല്ല, അല്ലാഹുവിന്റെ ഖദർ അനുസരിച്ചാണ് അത് നടന്നത്. അഥവാ അയാൾക്ക് യാതൊരു തീരുമാനവും അതിലുണ്ടായിരുന്നില്ല, അയാളുടെ നിശ്ചയമോ തെരഞ്ഞെടുപ്പോ അതിലുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അത് അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞത്. നമ്മൾ ഉദ്ദേശിച്ച് ചെയ്ത അമലാണ് നമ്മിലേക്ക് ചേർത്തി പറയുക. എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ നാം ഉദ്ദേശിക്കുകയില്ല, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ മറന്നു ചെയ്തതാണോ അത് നമ്മുടെ അമലായി ഈ നിലക്ക് കൂട്ടുകയില്ല. അതുകൊണ്ട് നോമ്പിന്റെ പകലിൽ ഒരാൾ മറന്നുകൊണ്ട് വെള്ളം കുടിച്ചു, മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു, അയാൾ നോമ്പ് പൂർത്തിയാക്കണം. ഒമസ്തുക്രിഹു അലൈ, അതുപോലെ നിർബന്ധിക്കപ്പെട്ട് ചെയ്തതു. ഒരാൾ ഉദാഹരണത്തിന് ഒരാളെ ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് പറഞ്ഞു, എന്നിട്ട് മോശമായ വല്ല വാക്കും പറയിപ്പിച്ചു. ആ വാക്ക് പറയാൻ അയാൾക്ക് പാടില്ലായിരുന്നു, ഹറാമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു ഭീഷണി ഉണ്ടായതുകൊണ്ട് അയാൾ അത് പറഞ്ഞു പോയാൽ അയാൾക്ക് കുറ്റമില്ല. നോക്കൂ, ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് ഇന്നല്ലാഹ തജാവസ ലീ അൻ ഉമ്മതി, അള്ളാഹു എനിക്ക് വേണ്ടി എന്റെ ഉമ്മത്തിന് വിട്ടു തന്നിരിക്കുന്നു. ഈ വാക്കിൽ നിന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, ഈ ഇളവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് പ്രത്യേകമാണ് എന്ന്. അള്ളാഹു പഴയകാല ഉമ്മത്തുകൾക്ക് നൽകാത്ത പല ഇളവുകളും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. അതിനവർ തെളിവായി ചില കാര്യങ്ങൾ പറയുന്നത് കാണാം. ഒന്ന്, ഈശയെ നേർച്ചയാക്കി ഒരാൾ നരകത്തിൽ പോയ സംഭവം ചില മുൻഗാമികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. രണ്ടുപേർ അവർ ഒരു നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. അപ്പൊ ആ നാട്ടിലേക്ക് കടക്കണമെങ്കിൽ അവിടെയുള്ള ആ നാട്ടുകാരുടെ ഇലാഹിനു വേണ്ടി എന്തിനെങ്കിലും ബലി കൊടുക്കണം. ബലി കൊടുത്താൽ അവിടേക്ക് കയറാൻ പറ്റും, അല്ലെങ്കിൽ കൊന്നുകളയും. അങ്ങനെ ഈ രണ്ടുപേരെ നിർബന്ധിച്ചു. ഒരാൾ ഉറച്ചു നിന്നു, ഇല്ല, ഞാൻ എങ്ങനെയും അള്ളാഹു അല്ലാത്തവർക്ക് ബലി കൊടുക്കില്ല. അയാൾ അവർ കൊന്നുകളഞ്ഞു. മറ്റയാൾ ഒരു ഈശയെ, ഒരു ദുബാബിനെ ബലിയർത്തു. അവസാനം പറഞ്ഞ അത് സമ്മതിച്ചു. ആ റിവായത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വന്നിട്ടുണ്ട്. എന്നാൽ സഹാബിമാരിൽ ചേർത്ത് വന്നതാണ്, അതാണ് കൂടുതൽ ശരി എന്നാണ് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ കഥ അതിൽ കാണാം, ഇതിൽ അർത്ഥ ആൾ നരകത്തിലും മറ്റേയാൾ സ്വർഗത്തിലും പോയി എന്ന്. മുഹമ്മദ് അമീൻ ശംഖൈ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് കാണാം. സൂറത്തുൽ കഹ്ഫിലും സമാനമായൊരു വാക്ക് കാണാം. ഗുഹയിൽ താമസിച്ച ആ ഏഴുപേർ ചെറുപ്പക്കാർ അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവരുടെ അടുത്തേക്ക് നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ വലിയ തലഫ് വലാ യുഷാറ നബിക്കും അഹദ ഇന്നഹു മിയ്യഹറു അലൈക്കും യർജുമുക്കും ഔ യുഈദുക്കും ഫീ മില്ലതിഹിം വലം തുഫ്ലിഹു ഇദൻ അബദ. നിങ്ങൾ ആരും കാണരുത്, അവർക്ക് നിങ്ങളെ കിട്ടിയാൽ അവരുടെ ദീനിലേക്ക് അവരെ നിങ്ങളെ അവർ തിരിച്ചു കൊണ്ടുപോകും, പിന്നെ ഒരിക്കലും നിങ്ങൾ വിജയിക്കുകയില്ല. നിർബന്ധിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് അവർ അവിടെ പറയുന്നത്. പക്ഷേ പിന്നെ നിങ്ങൾ വിജയിക്കുകയില്ലെന്ന് പറഞ്ഞു. അപ്പൊ പഴയ ഉമ്മത്തുകൾക്ക് ഈ ഇളവ് ഉണ്ടായിട്ടില്ല എന്നാണ്. നിർബന്ധിച്ചാലും ഉറച്ചു നിൽക്കണം, മരിക്കുമെന്ന് വന്നാലും ഉറച്ചു നിൽക്കണം എന്നതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളമുള്ള നിയമം. അവർക്കതിന് ഇളവുണ്ടായിട്ടില്ല. എന്നാൽ ഈ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഇളവ് നൽകിക്കൊണ്ടായി. ഒരുപാട് ഇളവുകൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഉമ്മത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലും ആണ് നേരത്തെ നിർബന്ധിക്കപ്പെട്ടിട്ടായാലും ഈച്ച ബലി കൊടുത്തിട്ടും അയാൾ നരകത്തിൽ പോയത് എന്ന് പറഞ്ഞത് എന്നാണ് പണ്ഡിതന്മാരിൽ ചിലർ വിശദീകരിച്ചിട്ടുള്ളത്. മഹാനായ പണ്ഡിതൻ മുഹമ്മദ് അമീൻ ശംഖൈത്തി റഹിമഹുള്ള അദ്വാ ഉൽ ബയാൻ എന്ന പ്രസിദ്ധമായ തഫ്സീർ എഴുതിയ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം അങ്ങനെ വിശദീകരിച്ചത് കാണാം. വല്ലാഹു അലം. ഇന്നല്ലാഹ തജാവസ ലീ അൻ ഉമ്മതി, എന്റെ ഉമ്മത്തിന് വേണ്ടി അള്ളാഹു വിട്ടു തന്നിരിക്കുന്നു. അൽ ഖതാ, ഖതാ വിട്ടു തന്നിരിക്കുന്നു അല്ലെ? ആയത്തുൽ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകളിൽ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, അല്ലാഹുവെ നീ ഞങ്ങളെ ശിക്ഷിക്കരുത്, ഇൻ നസീനാ ഞങ്ങൾ മറന്നുപോയതിന്, ഔ അഖ്തഅനാ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചതിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ആ ദുആക്ക് അല്ലാഹു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്ത്? നഅം നഅം, അതെ, ഫഅൽതു ഫഅൽതു, അങ്ങനെ തന്നെ ഞാനത് ചെയ്തിരിക്കുന്നു, ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞുവെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. അപ്പോ നിസിയാൻ അതുപോലെ ഖഫ, ഇത് രണ്ടും അള്ളാഹു ഇട്ടു തന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ഇസ്തിഖറാഹാണ്, നിർബന്ധിച്ച് ചെയ്യുക എന്ന്. ഇതും അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ ഒരാളെ മുശ്രിക്കുകൾ വല്ലാതെ ദ്രോഹിക്കുകയും നബിയെ കുറിച്ച് ചീത്ത പറയാൻ നിർബന്ധിക്കുകയും ചെയ്തു. ആ സഹാബി കടുത്ത പ്രയാസത്തിൽ നബിയെ കുറിച്ച് മോശമായ വാക്ക് പറഞ്ഞുപോയി. റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രയാസപ്പെട്ട് നബിയുടെ അടുത്തേക്ക് വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അത് പറയുമ്പോൾ നിന്റെ ഹൃദയം എങ്ങനെയായിരുന്നു? അദ്ദേഹം പറഞ്ഞു, എന്റെ ഹൃദയം അത് ഈമാൻ കൊണ്ട് വിശാലമായ നിലക്ക് തന്നെയായിരുന്നു. ഈമാൻ ഉണ്ടായിരുന്നു, നാവ് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനാദു ഫഉദ്, ഇനി അവർ ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനിയും പറഞ്ഞോളൂ. ഇതിനെ കുറിച്ചാണ് സൂറത്തുൽ നഹ്ലിലെ 106-ാമത്തെ ആയത്ത്, മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നു ബിൽ ഈമാൻ ولكن من شرح بالكفر صدرا فعليهم غضب من الله ولهم عذاب عظيم من كفر بالله ആരാണ് അല്ലാഹുവിനെ നിഷേധിച്ചത്, കുഫറിന്റെ കുഫറാകുന്ന കാര്യം ചെയ്തത്, മിം ബഅദി ഈമാനിഹി ഈമാനിനു ശേഷം, ഈമാൻ ഉണ്ടായിരുന്നതിനു ശേഷം, ഇല്ലാ മൻ ഉക്രിഹ നിർബന്ധിക്കപ്പെട്ടവൻ ഒഴികെ, വഖൽബുഹു അവന്റെ ഹൃദയം, മുത്മഇന്നു ബിൽ ഈമാൻ ഈമാൻ കൊണ്ട് ശാന്തി അടഞ്ഞതാണ്. ഇതാണ് ആ സഹാബി പറഞ്ഞ വാക്ക്. എന്തായിരുന്നു താങ്കളുടെ ഹൃദയം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുത്മഇന്നു ബിൽ ഈമാൻ, ഈമാൻ കൊണ്ടുള്ള തുമഅനീന അഥവാ ശരിയായ ഈമാൻ, ഹൃദയത്തിലുള്ള ഈമാൻ അത് ഉണ്ടായിരിക്കുകയാണ് പറഞ്ഞത്. ഈമാൻ കൊണ്ടുള്ള സമാധാനം ആ ഹൃദയത്തിലുണ്ട്. അങ്ങനെ പറഞ്ഞ വഴി ഒഴികെ, വലാഖിം മൻ ശറഹ ബിൽ കുഫ്രി സദ്റാ, എന്നാൽ ആരാണോ കുഫറിലേക്ക് അവന്റെ ഹൃദയം വിശാലമായത്, കുഫർ ചെയ്യാൻ മാത്രം അവന്റെ മനസ്സിലും അത് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ളവർ, അലൈഹിം ഗളബും മിനല്ലാഹ്, അങ്ങനെയുള്ളവർക്ക് അല്ലാഹുവിന്റെ കോപമുണ്ട്, വലഹും അദാബുൻ അദീം, കടുത്ത ശിക്ഷയും അവർക്കുണ്ട്. ഈ ആയത്തിൽ അല്ലാഹു ഇസ്തിഖറാ, ഒരാളെ നിർബന്ധിച്ച് ദീനിനെതിരായത് അയാളെ കൊണ്ട് ആരെങ്കിലും പറയിച്ചാൽ അതിന് കുറ്റമില്ല എന്ന് ഈ ആയത്ത് കൊണ്ട് തെളിയും. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, സൃഷ്ടികളുമായി പടപ്പുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അവരുടെ ഹക്കുമായി അവരുമായുള്ള ഇടപാട്, അവരുടെ വല്ല അവകാശവും ഹനിക്കുക, അവരുടെ വല്ല സ്വത്തിനും കേടുവരുത്തുക എന്നത് ഒരാൾക്ക് മറന്നു സംഭവിച്ചു, അബദ്ധത്തിൽ സംഭവിച്ചു. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂല, ഞാൻ മറന്നിട്ട് അറിയാതെ ചെയ്തു പോയതാണ്, ഒരാൾ വേറൊരാളുടെ വല്ല വസ്തുവും അറിയാതെ അബദ്ധത്തിൽ നശിപ്പിച്ചു, ഞാൻ ഖത്താ, ഞാൻ കരുതുകൂട്ടിയല്ല ചെയ്തു പോയ എന്ന് പറയാൻ പാടില്ല, മറിച്ച് അയാൾ അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കണം. അള്ളാഹുവിനെ ഇയാൾക്ക് കുറ്റമില്ല, ശരി. അതുപോലെയാണ് ഖത്താ, കൊലപാതകം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്, ഖത്താ ഒരാൾ വേറൊരാളെ കൊന്നു, ഏതുപോലെ വാഹനാപകടങ്ങൾ പോലെ, അഥവാ അയാളുടെ അശ്രദ്ധ അതിൽ സംഭവിച്ചിട്ടുണ്ട്. യാതൊരു തെറ്റും ഓടിച്ച ആൾക്കില്ല എന്നല്ല, മറിച്ച് അയാൾക്ക് വല്ല വീഴ്ചയും അതിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, അയാളുടെ വണ്ടിയേറ്റ ഒരാൾ മരണപ്പെട്ടാൽ അസ്സലല്ലാഹു അലാഫിയ, അയാൾ ഉത്തരവാദിയാകും, അയാൾ അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു കൽപ്പിച്ചതുപോലെ ഒരു അടിമയെ മോചിപ്പിക്കുക, 2 മാസം, അതുപോലെ ഈ ഇയാളുടെ കുടുംബത്തിന് ദിയ, അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കുക. അതിന് അടിമയെ മോചിപ്പിക്കാൻ സാധിക്കുന്നില്ലേ, 2 മാസം നോമ്പെടുക്കുക പോലെയുള്ളത് അയാൾ ചെയ്യാൻ നിർബന്ധമാണ്. അത് ദുനിയാവിലെ വിധിയാണ്. എന്നാൽ അയാൾ ഒരിക്കലും ഇയാളെ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് അള്ളാഹുവിനെ ഇയാൾക്ക് കുറ്റമില്ല. പക്ഷെ ആളുകളുടെ ഹക്കുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അവരുമായി ഇടപാടുണ്ട്. ഖത്താഅകട്ടെ, നിസ്യാനാകട്ടെ, മറന്നുകൊണ്ടാകട്ടെ, അബദ്ധത്തിലാകട്ടെ. 3-ാമത്തെ കാര്യം, നിർബന്ധിച്ച് ചെയ്യുക എന്നതാണ്. വേറൊരാൾ നിർബന്ധിച്ച് ചെയ്യുക, അപ്പൊ എന്നെ നിർബന്ധിച്ചിട്ട് ഞാൻ ചെയ്തതാണ് എന്ന് തൊട്ടയിലും പിടിച്ചതിനൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല, അതിന് ചില നിബന്ധനകളുണ്ട്. 1, ഭീഷണിപ്പെടുത്തിയ ആൾ, അയാൾ ഇതിന് ഭീഷണിപ്പെടുത്തിയ കാര്യം ചെയ്യാൻ കഴിവുള്ളവനായിരിക്കണം. ഇയാളെക്കാളും ആരോഗ്യമില്ലാത്തൊരു മനുഷ്യനാണ് ഭീഷണിപ്പെടുത്തിയത്. ഇയാൾ ഒറ്റ കൈ കൊണ്ട് വേണമെങ്കിൽ പിടിച്ചിട്ട് അങ്ങോട്ടെറിയാം. അങ്ങനത്തെ ഒരാൾ ഭീഷണിപ്പെടുത്തിയാൽ അത് ഇസ്തിഖറാഹാണ്, നിർബന്ധിക്കലാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 2, ഈ ആൾ നിർബന്ധിക്കുന്ന ആൾ അത് ചെയ്യും, അയാൾ വെറുതെ പറയുന്നതല്ല, ചെയ്യും അയാൾ എന്ന് ഇയാൾക്ക് മനസ്സിൽ ഏകദേശ ധാരണ ഉണ്ടായിരിക്കണം, ഏകദേശം ഒരു ഉറപ്പ് ഉണ്ടായിരിക്കണം, ചെയ്യാൻ പറയുന്നതല്ല, വെറുതെ പറയുന്നതല്ല എന്ന്. 3-ാമത്തെ കാര്യം, ഈ ആൾ ചെയ്യുമെന്ന് പറയുന്നത് വലിയ നഷ്ടം വരുത്തുന്ന കാര്യമായിരിക്കണം, ചെറുതെന്തെങ്കിലും ആയാൽ പോരാ, കൊല്ലുമെന്ന് പറയുക, അല്ലെങ്കിൽ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുക, ഇതുപോലുള്ള കാര്യങ്ങൾ വലിയ നഷ്ടം വരുത്തുന്ന കാര്യമായിരിക്കണം, എന്നാലേ എന്താ ഉള്ളൂ ഈ ഇസ്തിഖറാഹിന്റെ ഇളവ് ഉണ്ടാവുകയുള്ളൂ.
അതുപോലെ അടുത്തത് നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ പടപ്പുകളുമായുള്ള ഹക്കുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അതിൽ പലതിനും ഇത് അതിന് ഇത് ബാധകമല്ല. ഉദാഹരണത്തിന് ഒരാളോട് പറയുകയാണ്, നീ ഇന്ന ആളെ കൊല്ലണം അല്ലെങ്കിൽ ഞാൻ ഇന്നെ കൊല്ലും എന്ന് പറഞ്ഞാലോ? ശരിയാണ്, ഇവൻ കൊല്ലാൻ കഴിവുള്ളവനാണ്, അതുപോലെ ചെയ്യുമെന്ന് ഏകദേശം ഉറപ്പുണ്ട്. മാത്രമല്ല ഇത് വലിയ നഷ്ടമാണ്, അവനവന്റെ ജീവൻ പോകുന്ന കാര്യം. പക്ഷേ അത് ചെയ്യാൻ പാടില്ല, വേറൊരുത്തനെ കൊന്നിട്ട് ഇവന് ജീവിക്കാൻ പാടില്ല. അപ്പൊ എന്ത് തെരഞ്ഞെടുത്തു കൊള്ളണം? സ്വയം മരിക്കുക എന്നത് തെരഞ്ഞെടുത്തു കൊള്ളണം. അപ്പൊ ഇസ്തിഖാറ ഈ ഉമ്മത്തിന് വിട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതല്ലാത്തത് നേരത്തെ നമ്മൾ പറഞ്ഞ അതുപോലെയുള്ള ഉദാഹരണങ്ങൾ, അതിൽ ഈ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇളവ് തന്നിരിക്കുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നല്ലാഹു തജാവസ ലീ അൻ ഉമ്മത്തി അൽ ഖതഅ വന്നിസ്യാന വമസ്തുക്രിഹു അലൈഹി. അടുത്ത ഹദീസ് علي بن عمر رضي الله تعالى عنهما قال أخذ رسول الله صلى الله عليه وسلم بمنكبي فقال كن في الدنيا كأنك غريب أو عابر سبيل. وكان ابن عمر رضي الله تعالى عنهما يقول إذا أمسيت فلا تنتظر الصباح، وإذا أصبحت فلا تنتظر المساء، فخذ من صحتك لمرضك ومن حياتك لموتك. رواه البخاري. ما بخاري ودرجة ما هتابر حديثا عن ابن عمر، عبد الله بن عمر رضي الله عنه رواية جيد. قال أخذ رسول الله صلى الله عليه وسلم بمنكبي. أدهم فريق يعني أخذ بدجو رسول الله صلى الله عليه وسلم بمنكبي عند شملغا നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. കുൻ, നീ ആയി തീരുക ഫിദ്ദുനിയ, ഈ ലോകത്ത് കഅന്നക ഗരീബുൻ, ഒരു അപരിചിതനെ പോലെ, ഔ അല്ലെങ്കിൽ ആബിറു സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെ ആയി തീരുക. വകാന ഇബ്നു ഉമറ റളിയല്ലാഹു തആല അൻഹുമാ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ യഖൂൽ, അവിടുന്ന് ഇതിന് അവിടുന്ന് പറയാറുണ്ടായിരുന്നു, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇദാ അംസൈത, വൈകുന്നേരമായാൽ, ഫലാ തൻതദിർ സബാഹ്, നീ പകൽ പ്രതീക്ഷിക്കണ്ട, നീ രാവിലെ വരെ ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. വൈദാ അസ്ബഹ്ത, നിനക്ക് പകലായാൽ, ഫലാ തൻതദിർ മസാ, വൈകുന്നേരമാകുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. വഖുദ് മിൻ സിഹതിക ലിമറദിക, വഖുദ്, നീ സ്വീകരിച്ചു കൊള്ളുക, എടുത്തുകൊള്ളുക, മിൻ സിഹതിക, നിന്റെ ആരോഗ്യത്തിൽ നിന്ന്, ലിമറദിക, നിന്റെ നിനക്ക് രോഗം വരുന്ന കാലത്തേക്ക് വേണ്ടി, വമിൻ ഹയാതിക, നിന്റെ ജീവിതത്തിൽ നിന്ന്, ലിമൗതിക, നിന്റെ മരണത്തിന് വേണ്ടി. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ദുനിയാവിനോടുള്ള സുഹൃത്ത്, അതിനോടുള്ള വിരക്തി പഠിപ്പിക്കുന്ന മഹത്തായ ഒരു ഹദീസാണ്. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമറിന്റെ ഇരു ചുമലുകൾ പിടിച്ചു പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ആ ഉപദേശത്തിന് നൽകിയ പ്രാധാന്യമാണത്. മാത്രമല്ല സഹാബി ഇതുപോലുള്ള വാക്ക് പറഞ്ഞാൽ, നബി ഇങ്ങനെ ചെയ്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ആ ഹദീസ് എത്രമാത്രം ശ്രദ്ധയോടെ സഹാബി പഠിച്ചിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണത്. അത്ര കൃത്യമായി ആ സഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളും അത് പറഞ്ഞ സന്ദർഭവും ഓർക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനത്തെ വാക്കുകൾ വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ചുമലുകൾ പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ്, നീ ഈ ലോകത്ത്, ഈ ഐഹിക ജീവിതത്തിൽ നീ ഒരു ഗരീബിനെ പോലെ, ഒരു അപരിചിതനെ പോലെ ആയിത്തീരുക, ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ദുനിയാവിനോട് വിരക്തി കാണിക്കണം, ദുനിയാവിന് നീ അത്ര വില കൊടുക്കരുത്, ആഖിറത്ത് നീ പ്രതീക്ഷിക്കണം, ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നതിനേക്കാൾ അർത്ഥസമ്പുഷ്ടമാണ്, ഏറെ മനസ്സിൽ തട്ടുന്നതാണ് ഇതുപോലത്തെ പറയാവുക. നീ ദുനിയാവിൽ ഒരു ഗരീബിനെ പോലെ, ഒരു അപരിചിതനെ പോലെ ആയിത്തീരും, ഔ ആദുറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിത്തീരുക. നോക്കൂ, നമ്മളിവിടെ അപരിചിതരാണ്, നമ്മളിവിടെ വഴിയാത്രക്കാരാണ്. പിന്നെ ഇവിടെ നാട് എവിടെയാണ്? നമ്മുടെ സ്വദേശം എവിടെയാണ്? അതൊരു കവി പാടിയിട്ടുള്ളത് പോലെ നഖിൽ ഫുആദക ഹൈസു ശിഇത മിനൽ ഹവ മൽ ഹുബ്ബു ഇല്ലാ ലിൽ ഹബീബിൽ അവ്വലി വകം. ഒരു കവി പാടുകയുണ്ടായി, വകം മൻസിലിൻ ഫിൽ അർദി യഅലഫുൽ ഫത വഹനീനുഹു അബദൻ ലി അവ്വലി മൻസിലി നഖിൽ ഫുആദക ഹൈസു ശിഇത മിനൽ ഹവ. നീ നിന്റെ ഹൃദയം ഇഷ്ടപ്പെടുന്ന എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചുകൊള്ളൂ, പക്ഷേ മൽഹുബ്ബു ഇല്ലാ ലിൽ ഹബീബിൽ അവ്വലി, സ്നേഹമെന്നാൽ അത് ഒന്നാമത്തെ ഹബീബിനോടല്ലാതെ മറ്റാരോടാണ്. പണ്ഡിതന്മാരിത് പറയുമ്പോൾ ഉദ്ദേശിക്കാറുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള മഹബ്ബത്താണ്. വകം മൻസിലിൻ ഫിൽ അർദി യഅലഫുൽ ഫത, എത്ര എത്ര സ്ഥലങ്ങളുണ്ട്, മൻസിലുകളുണ്ട്. യഅലഫുൽ ഫത, ഒരു മനുഷ്യൻ അത് ആഗ്രഹിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ കളിച്ചു വളർന്ന സ്ഥലങ്ങൾ പോലെ, നമ്മൾ വളരെ ചെറുപ്പത്തിൽ പഠിച്ച ചില വിദ്യാലയങ്ങൾ പോലെ, അങ്ങനെ പലതും പല ഓർമ്മകളും പല സ്ഥലങ്ങൾ. അവിടേക്കൊക്കെ തിരിച്ചു ചെല്ലാൻ മനുഷ്യർ ആഗ്രഹിക്കും, ഇഷ്ടപ്പെടും ആ കാലം തിരിച്ചു വന്നെങ്കിൽ എന്ന് ചിലപ്പോഴൊക്കെ അവൻ ചിന്തിച്ചു പോകും. എന്നാൽ വഹനീനുഹു അബദല്ലി അവ്വലി മൻസിലി, അവന്റെ ഏറ്റവും വലിയ എപ്പോഴും നിലനിൽക്കേണ്ട അവന്റെ ആഗ്രഹം ലഔവലി മൻസിലി എവിടത്തേക്കാണ്? അവന്റെ ഒന്നാമത്തെ മൻസിൽ അതെവിടെയാണ്? സ്വർഗമാണ്. നമ്മുടെ പിതാവ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ ആണ് പ്രവേശിപ്പിച്ചത്. ഈ ഭൂമിയിൽ അല്ലാഹു അയക്കുമ്പോൾ പറഞ്ഞത് എന്താണ്? വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ, വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ, നിങ്ങൾക്ക് ഭൂമിയിൽ താമസിക്കാൻ ഇടമുണ്ട്, വമതാഉൻ ഇലാ ഹീൻ, ജീവിക്കാനുള്ള വിഭവമുണ്ട, ഇലാ ഹീൻ ഒരു സമയം വരെ, ഇത് തീർന്നു പോകുന്ന ജീവിതമാണ്. യാ ഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാത്തു ദുനിയാ മതാഅ് وان الاخره هي دار القرار. موسى النبي عليه الصلاه والسلام ന്റെ കാലത്ത് ഫിറൌനിന്റെ കൂട്ടരിൽ അവന്റെ ആളുകളിൽ ഒരു മുഅ്മിൻ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം ഈമാൻ മറച്ചു വെച്ചിരുന്നു. അല്ലാഹു പറഞ്ഞു وقال رجل مؤمن من آل فرعون يكتم ايمانه എന്ന് പറഞ്ഞു അല്ലാഹു വിശേഷിപ്പിച്ച ഒരാൾ അദ്ദേഹം ആ ജനങ്ങളോട് പറഞ്ഞത് കാണാം പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഗാഫിറിൽ. യാ ഖൗമി, ഓ ജനങ്ങളെ, ഇന്നമ ഹാദിഹിൽ ഹയാത്തു ദുനിയാ മതാഅ്, ഈ ദുനിയാവ് ഈ ലോകത്തെ ജീവിതം എന്നത് ഒരു മതാഅ്, ഒരു തീർന്നു പോകുന്ന വിഭവം മാത്രമാകുന്നു. വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, ആഖിറത്താണ് പരലോകമാണ്, ദാറുൽ ഖറാർ എന്നെന്നും നിലനിൽക്കാനുള്ള എപ്പോഴും കഴിയാനുള്ള സങ്കേതം അവിടെയാണ്. അവിടെ പിന്നെ മരണമില്ല, അവിടെ നിന്ന് പുറത്താക്കപ്പെടുകയില്ല. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത്തു ലഹും ജന്നാതുൽ ഫിർദൗസി നുസുല ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല. അല്ലാഹു അവന്റെ ദീനിൽ വിശ്വസിച്ച് സ്വാലിഹായ അമലുകൾ പ്രവർത്തിച്ച് അങ്ങനെ ജീവിച്ചു മരിച്ചവർക്ക് അല്ലാഹു അവർക്ക് നുസുൽ വിരുന്നായി ഒരുക്കി വെച്ചിട്ടുള്ളത് ജന്നാതുൽ ഫിർദൗസാണ്. ഖാലിദീന ഫീഹാ, അവരവിടെ ശാശ്വതരായി കഴിയും. ലാ യബ്ഗൂന അൻഹാ ഹിവല, അവിടെ നിന്ന് മാറിപ്പോകാൻ അവർ ആഗ്രഹിക്കുകയില്ല. അവിടെ ശാശ്വത ജീവിതമാണ്. അള്ളാഹു എത്ര സ്ഥലത്താണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഖാലിദീന ഫീഹാ, ഖാലിദീന ഫീഹാ അബദ, അവിടെ എല്ലാ കാലവും ശാശ്വതരായി എന്നേക്കുമായി അവിടെ കഴിയും. വൽതുസിറൂന അൽഹയാത ദുനിയ വൽആഖിറതു ഖൈറു വഅബ്ഖ ബൽ തുഅ്സിറൂന, നിങ്ങൾ മുൻതൂക്കം നൽകുന്നത് ഈ ലോക ജീവിതത്തിനാണ്. വൽആഖിറതു ഖൈറു വഅബ്ഖ, ആഖിറത്താണ് ഖൈറു വഅബ്ഖ, ഏറ്റവും നല്ലതും എന്നെന്നും നിലനിൽക്കുന്നതും ആഖിറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെയാണ് അവന്റെ റഹ്മത്ത് മുഴുവൻ, അവൻ നൂറ് റഹ്മത്ത് ഏർപ്പെടുത്തി, അതിലൊന്നവൻ ഒന്ന് മാത്രം അവൻ ദുനിയാവിൽ നിശ്ചയിച്ചു, ബാക്കി മുഴുവൻ അവൻ അവിടെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അവന്റെ റഹ്മത്തിന്റെ മാത്രം സങ്കേതം അവിടെയാണ്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, ഭവനങ്ങൾ ദാർ എന്ന് പറഞ്ഞാൽ, ലോകമെന്ന് പറഞ്ഞാൽ,
അത് മൂന്ന് ലോകമാണ്. ഒന്ന് ഖുബ്സിന്റെ മോശതരത്തിന്റെ വൃത്തികേടിന്റെ ലോകം, അത് മാത്രമേ അവിടെ ഉള്ളൂ, അത് നരകമാണ്. ഹബീസുകളായ ആളുകളാണ് അവിടെ കടക്കുക. രണ്ട് തയ്യിബിന്റെ ലോകമാണ്, നന്മയുടെ വിശിഷ്ടമായതിന്റെ ഏറ്റവും ഹൈറായത് മാത്രമുള്ള ലോകം, അത് സ്വർഗമാണ്. അവിടെ തയ്യിബുകൾ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. എന്നാൽ ഇത് രണ്ടും കൂടിയ ലോകമുണ്ട്, അതേതാണ്? ദുനിയാവാണ്. തയ്യിബുമുണ്ട്, ഹബീസുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തയ്യിബുകളെ മാത്രമാണ്, തയ്യിബുകളെ മാത്രമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അത്തയ്യിബാത്തു ലിത്തയ്യിബീൻ അൽ ഖബീസാത്തു ലിൽഖബീസീന വൽ ഖബീസൂന ലിൽഖബീസാത്ത് അത്തയ്യിബാത്തു ലിത്തയ്യിബീന വത്തയ്യിബൂന ലിത്തയ്യിബാത്ത്. പരിശുദ്ധ ഖുർആനിലെ ആയത്താണല്ലോ. വൃത്തികെട്ട സ്ത്രീകൾ വൃത്തികെട്ട പുരുഷന്മാർക്കുള്ളതാണ്, വൃത്തികെട്ട പുരുഷന്മാർ വൃത്തികെട്ട സ്ത്രീകൾക്കുള്ളതാണ്. വിശിഷ്ടകളായ നല്ല പല സ്ത്രീകൾ നല്ല സ്ത്രീകൾക്കുള്ളതാണ്, നല്ല പല പുരുഷന്മാർ നല്ല സ്ത്രീകൾക്കുള്ളതാണ്. അവിടെ തയ്യിബ് എന്താണ്, ഹബീസ് എന്താണ്? തഫ്സീറുകളിൽ പല അഭിപ്രായങ്ങൾ കാണാം. പലരും പറഞ്ഞത് നല്ല സ്ത്രീകൾ നല്ല പുരുഷന്മാർക്ക് എന്നാണ്. ഗുൽഖൈം പറഞ്ഞത് മാത്രമല്ല ഉദ്ദേശം, നല്ലതെല്ലാം, അത് ഇണകളാകട്ടെ എന്താകട്ടെ, അത് ആർക്കുള്ളതാണ്? അത് തയ്യിബി. നല്ലതെല്ലാം ഇണകളാകട്ടെ എന്താകട്ടെ, അത് ആർക്കുള്ളതാണ്? നല്ല പുരുഷന്മാർക്ക്. നേരെ തിരിച്ചും മോശമായത് മോശപ്പെട്ടവർക്കുള്ളതാണ്. തയ്യിബ് അത് മാത്രമേ സ്വർഗത്തിലുള്ളൂ, തയ്യിബായവർ മാത്രമേ അവിടെ പ്രവേശിക്കുകയുള്ളൂ. ഒരു ഖുബ്സ് ഒരു വൃത്തികേട് കലർന്നവൻ അവിടെ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഖുബ്സ് കലർന്ന ആളുകൾ, വൃത്തികേട് കലർന്ന ആളുകൾ, എന്നാൽ ഈമാനിന്റെ പഹാറത്ത്, ഈമാനിന്റെ ശുദ്ധി അവന്റെ ഉള്ളിലുണ്ട്, എന്നാൽ അതിന്റെ കൂടെ പാപങ്ങൾ അവന് കലർന്നിട്ടുണ്ടോ, അള്ളാഹു അക്കോളത്തിൽ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. കാരണം സ്വർഗം അവിടെ ഖുബ്സ് കടക്കില്ല, തയ്യിബ് മാത്രമേ കടക്കുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുബ്സിൽ നിന്ന് അവനെ മോചിപ്പിക്കും പല കാര്യങ്ങളിലൂടെ. ഒന്ന്, അവന്റെ തൗബയിലൂടെ ഇസ്തിഗ്ഫാറിലൂടെ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയാൽ, അവനോട് പാപമോചനം തേടിയാൽ അള്ളാഹു അവനെ ശുദ്ധീകരിക്കും. നമ്മൾ ദുആ ചെയ്യുന്നില്ലേ, അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖതായാ കമ ബാഅദ്ത ബൈന അൽ മശ്രിഖ് വൽ മഗ്രിബ്, അല്ലാഹുമ്മ നഖ്നി മിനൽ ഖതായാ, ചില റിവായത്തുകൾ മിൻ ഖതായായ كما ينقى الثوب الابيض من الدنس، اللهم اغسل خطاياي، في روايه غليل اللهم اغسلني من خطاياي بالماء والثلج والبرد، الله يهديني من പാപങ്ങളെയും അകറ്റണമേ, കിഴക്കിനെയും പടിഞ്ഞാറിനെയും അകറ്റിയതുപോലെ നീ എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ, വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ നീ എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ കഴുകി വൃത്തിയാക്കണം. بالماء والثلج والبرد, വെള്ളം കൊണ്ടും മഞ്ഞുകൊണ്ടും ആലിപ്പഴം കൊണ്ടും ഒരു ഹുബ്സും അവശേഷിക്കാത്ത രൂപത്തിൽ ഇങ്ങനെ തൗബയിലൂടെ ഇസ്തിഗ്ഫാറിലൂടെ അള്ളാഹു പുറത്തു കൊടുത്തവനെ ശുദ്ധനാക്കും, എന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പരീക്ഷണങ്ങൾ അവന് നൽകും, പ്രയാസങ്ങൾ ഈ ലോകത്ത് നൽകും, അത് മുഖേന അവന്റെ പാപങ്ങൾ അള്ളാഹു ശുദ്ധീകരിക്കും. രണ്ടുകൊണ്ടും ശുദ്ധിയായില്ലേ ഖിയാമത്ത് നാളിൽ, നസ്അലുല്ലാഹു അലാഫിയ, അല്ലാഹു അവനെ നരകത്തിലിട്ട് ശുദ്ധീകരിക്കും. പക്ഷേ അവൻ എങ്ങനെയുള്ളവനാണ്? ഈമാൻ ഉള്ളിലുള്ളവനാണ്. ഈമാനുള്ള അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത കുഫർ പ്രവർത്തിക്കാത്തവനാണ്. അതുകൊണ്ട് ഇത് രണ്ടും കൊണ്ട് ശുദ്ധീകരിച്ചില്ല, അവനെ നരകത്തിൽ അള്ളാഹു ശിക്ഷിച്ച് ശുദ്ധീകരിച്ച് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗത്തിലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിൽ കാണാം, ജഹന്നമിയൂൻ എന്നറിയപ്പെടുന്നവർ, നരകത്തിൽ നിന്ന് അവസാനം പുറത്തു കടക്കുന്നവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കരിക്കട്ടയായി പുറത്തെടുക്കും. എന്നിട്ട് മാഉൽ ഹയാ എന്നുപേരുള്ള സ്വർഗത്തിന് പുറത്തുള്ള നദിയിൽ അവരെ മുക്കിയെടുക്കും. അപ്പോൾ അവർ വീണ്ടും നല്ല രൂപത്തിലാവും. അവരെ സ്വർഗത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് പ്രവേശിപ്പിക്കും. ഇത് തീർക്കാതെ ഒരാളും സ്വർഗത്തിൽ പോകില്ല. എത്രത്തോളം സിറാത്തു പാലം കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി പാലം കടന്ന് നരകത്തിന് രക്ഷപ്പെട്ടിട്ടുണ്ട് അവരവരെ, അള്ളാഹു സ്വർഗത്തിനും അതിനുമിടയിലുള്ള ഒരു കംതറ, മറ്റൊരു പാലത്തിങ്കൽ നിർത്തും. ഹദീസുകളിൽ കാണാം, പല പണ്ഡിതന്മാരും പറഞ്ഞു, സൂറത്തു സുമറിലെ അവസാന ഭാഗത്ത് രണ്ടായത്തുണ്ടല്ലോ, വസീഖ അല്ലദീന കഫറു
إلى جهنم زمرة حتى إذا جاءوها فتحت أبوابها نرجع على كل شبر نو الله هنا شيء ديجا آلهة الدين اللي عنده برضو بوجن كائنين غل ولدهم شيء دا كفرن آلهة كافر غل أبغى الله كوتان كوتان ماي نرجع سيلك نريكم نيكم أبغى أبدا إثنيان نرجع سين دواذير غل ثورك كفر سرقة كارك كل شبر نرتجانا فسيق الذين اتقوا ربهم إلى الجنة زمرة حتى إذا جاءوها وفتحت أبوابها أبغى الواو غنا أبغى إثنيان سرقة سين دواذير غل ثوركم നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോ വാവില്ല ഒരേ സൂറത്തിൽ സൂറത്തു സുമറിന്റെ അവസാന ഭാഗത്ത് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കാണാം അവിടെ എത്തും എന്താണ് അവിടെ ഒരു വാവ് അധികം പല മുഫസ്സറുകളും പറഞ്ഞു കാരണം നരകത്തിൽ നേരെ കടക്കും എന്നാൽ സ്വർഗത്തിൽ അങ്ങനെ കടക്കില്ല അവിടെ എത്തിയാൽ മറിച്ച് ഈ ഖംതറത്തിൽ അള്ളാഹു നിർത്തും എന്നിട്ട് വല്ല ഇടപാടുകൾ ബാക്കിയുണ്ടോ അതവിടെ തീർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ സ്വർഗക്കാർ തമ്മിലായിരിക്കും അത് തീർത്തിട്ട് ശുദ്ധീകരിച്ചിട്ട് മാത്രമേ അങ്ങോട്ട് കയറ്റൂ വനജഅന മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ അവരുടെ ഹൃദയത്തിലുള്ള എല്ലാ ഗിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രയാസങ്ങൾ അതെല്ലാം നാം നീക്കും ഇഖ്വാനൻ പരസ്പരം സഹോദരങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അലാ സുറുഹി മുതഖാബിരി ആ വിശിഷ്ടമായ കട്ടിലുകളിൽ ഇരിപ്പിടങ്ങളിൽ സോഫകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന സഹോദരങ്ങളാക്കും അവരെ അവിടെ മോശമായ വാക്കോ ആരോടും വിടിവെറുപ്പോ ഒന്നും ഉണ്ടാവുകയില്ല ഇങ്ങനെ ശുദ്ധീകരിച്ചിട്ടാണ് കയറ്റുക ഇമാമുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു എന്നാൽ ചില ആളുകളുണ്ട് അതാരാണ് അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിക്കാതെ കുഫറിലായി മരിച്ച ശിർക്കിലായി മരിച്ച ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇമാമുൽ ഖയ്യിം പറഞ്ഞു അവരെ അള്ളാഹു നരകത്തിൽ ശാശ്വതരാക്കും കാരണം എന്താ നരകം അവരെ ശുദ്ധീകരിക്കില്ല നരകം അവരെ ശുദ്ധീകരിച്ച് അവൻ തന്നെ ഖുബുസുള്ളവനാണ് അബുൽ ഖയ്യിം ജാദുൽ മആദിൽ അതിന് ഉദാഹരണം പറഞ്ഞു ഒരു നായയെ പിടിച്ച് നീ കടലിലിട ശുദ്ധിയാവോ ഇല്ല കറത് അസ്ലൻ നജസാൻ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി അത് ശുദ്ധിയാവൂല അത് അസ്ൽ നജസാൻ എന്നതുപോലെ ഇങ്ങനെ ആയി മരിച്ച ആളുകൾ നരകം അവനെ ശുദ്ധീകരിക്കുകയില്ല അവൻ ശാശ്വതനായി അവിടെ കഴിയും നസ്അലുല്ലാഹുൽ ആഫിയത വസ്സലാമ ഇബ്നുൽ ഖയ്യിം അതിനുശേഷം പറയുകയുണ്ടായി അള്ളാഹുവിന്റെ ഹിക്മത്ത് എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ബുദ്ധി അന്താളിച്ചു പോകും അങ്ങനെയുള്ള ഹിക്മത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റേത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ ഇതെല്ലാം നിശ്ചയിച്ചിട്ടുള്ളത് സ്വർഗവും നരകവുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ തയ്യിബായ ആളുകളിൽ ഉൾപ്പെടുത്തുകയും അവരുടെ അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിൽ അള്ളാഹു നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ ആമീൻ ആമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു കുൻ ഫി ദുനിയാ കഅന്നക ഗരീബുന വ അലൽ സബീൽ നീ ദുനിയാവിൽ ഒരു ഗരീബിനെ പോലെ ആയിത്തീരുക ഗരീബ് അപരിചിതനാണ് വിദേശത്ത് പോയ ആളുകൾക്കറിയില്ലേ ആരാണ് അവിടെ അവന്റെ നാട്ടിൽ കഴിയുന്നത് പോലെ അവിടെ കഴിയുക ഇല്ല അവൻ നാട്ടിലേക്ക് വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത് അവിടെ പോയിട്ട് അവിടെ അവൻ ഗരീബാണ് പ്രവാസിയാണ് അവിടെ വലിയ സൗകര്യങ്ങളിലല്ല താമസിക്കുന്നത് പരമാവധി അവൻ ഒതുങ്ങി പരമാവധി നാട്ടിലേക്ക് കൊണ്ടുള്ളത് ഒരുക്കി വെച്ച് ഇങ്ങനെ കഴിയുന്ന ആളുകളാണ് അവരിൽ ബഹുഭൂരിപക്ഷവും ഗരീബാണ് അവൻ അപരിചിതനാണ് അവന് ആ നാടും നാട്ടിലെ ആളുകളുമായുള്ള ബന്ധം വേഗം പോകുന്ന ബന്ധമാണ് അതുകൊണ്ട് അവരുമായുള്ള ഏതിടപാടിലും അവരുമായുള്ള സ്നേഹമാകട്ടെ വെറുപ്പാകട്ടെ എല്ലാത്തിനും ഒരു പരിധി ഉണ്ടാവും കാരണം ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന ആളാണ് എന്ന നിലക്ക് ആദുർ സബീൽ എന്നാൽ ഗരീബിനേക്കാൾ സുഹൃത്ത് സൂചിപ്പിക്കുന്ന വാക്കാണത് വിരക്തി സൂചിപ്പിക്കുന്ന വാക്കാണ് വഴിയാത്രക്കാരൻ കാരണം അവൻ അവിടെ ഒരൽപ്പം നിൽക്കുക പോലുമില്ല അവൻ വേഗത്തിൽ കടന്നുപോകും ആദുർ സബീൽ വഴിയാത്രക്കാരൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുള്ളതുപോലെ മാലി വലി ദുനിയാ ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്തു ബന്ധം കാരണം ഞാനും ഈ ദുനിയാവും തമ്മിൽ ഒരു മരത്തണലിൽ അതിന്റെ തണൽ കൊണ്ട് സുമറാഹ വതർക്കഹ എന്നിട്ട് അത് ഉപേക്ഷിച്ച് പോയവനെ പോലെയല്ലാതെ എനിക്കും ഈ ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് കാണാം വഖാൻ ഇബ്നു ഉമാർ ഇത് കേട്ടതിനു ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു ഇദ അംശൈത ഫലാ തൻതദിർ സബാഹ് വഇദ അസ്ബഹ്ത ഫലാ തൻതദിർ അൽമസാ وخذ من صحتك لمرضك ومن حياتك لموتك. إذا أمسيت لك وإذا نرم أيال فلا تنتظر الصباح ني باقل برديشي كندا. فإذا أصبحت ني راولي أيال لك باقل لي ديوشي ريبوندنك فلا تنتظر المساء ني وإذا نرم برديشي كندا إلا. ഒരു പ്രസിദ്ധമായ വാക്കുണ്ട്, എന്താണത്? ദുനിയാവിന് വേണ്ടി നീ പ്രവർത്തിക്കുക, നീ എല്ലാ കാലത്തൂടെ ജീവിക്കുന്നത് പോലെ. ആഖിറത്തിന് വേണ്ടി നീ പ്രവർത്തിക്കുക, ഇപ്പം മരിക്കും എന്നതുപോലെ. ഇത് ആളുകൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു വാക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. പക്ഷേ നമ്മള് ആളുകൾ പലരും ഇതിനെ നേരെ തിരിച്ചിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എല്ലാ കാലൂടെ ജീവിക്കും എന്നതുപോലെ പ്രവർത്തിച്ചോ, അങ്ങനെ ഉണ്ടാക്കിക്കോ ഇവിടെ എന്നാണ് ചില ആളുകൾ ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥം നേരെ തിരിച്ചാണ് അതിന്റെ അർത്ഥം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല, പക്ഷെ ആ വാക്കിന്റെ അർത്ഥം നേരെ തിരിച്ചാണ്. അതായത് ദുനിയാവിൽ നീ ജീവിക്ക, ദുനിയാവിന്റെ വല്ല കാര്യം നീ ചെയ്യുകയാണെങ്കിൽ എല്ലാ കാലവും ജീവിക്കുന്നത് പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അതിന് വല്ലാതെ വെപ്രാളവും ധൃതിയും കാണിക്കേണ്ട ആവശ്യമില്ല. സമയമുണ്ട് എന്ന നിലയ്ക്ക് ചെയ്താൽ മതി. എന്നാൽ ആഖിറത്തിന്റെ കാര്യമാണെങ്കിൽ ഇപ്പൊ മരിക്കും എന്ന നിലയ്ക്ക് ചെയ്തോളൂ എന്ന് പറയാൻ നീട്ടി വെക്കരുത്, വേഗം ചെയ്യണം എന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഉദ്ദേശം. അത് പ്രസിദ്ധമായ ഒരു വാചകമാണ്. നോക്കൂ, ഇബ്നു ഉമർ പറയുന്നത് നിനക്ക് വൈകുന്നേരമായാൽ നീ പകൽ പ്രതീക്ഷിക്കേണ്ടതില്ല, മറിച്ച് അതിനു മുൻപേ നീ മരിച്ചു പോകും എന്നതുപോലെ ഖൈറായ കാര്യങ്ങൾ നീ ചെയ്യുക. ഈ സമയം കഴിഞ്ഞാൽ ഇത് തിരിച്ചു വരികയില്ല. വൈദ അസ്ബഹ്ത, നിനക്ക് പകലായാൽ പല സന്തതിരിൽ മസാ, നീ വൈകുന്നേരമാകുമെന്ന് പ്രതീക്ഷിക്കണ്ട, മറിച്ച് വേഗം ഖൈറുകൾ നീ പ്രവർത്തിക്ക. തൗബ ചെയ്യാനുണ്ടോ, തെറ്റുകൾ ഉപേക്ഷിക്കാനുണ്ടോ, വൈകുന്നേരം ഞാൻ കാത്തുക്കണ്ട, നാളെ നേരം വിളിക്കാൻ കാത്തു നിൽക്കണ്ട, ഇപ്പൊ നിർത്തുക. അള്ളാഹുവിനോട് തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക. വഖുദ് മിൻ സിഹതികലി മറദി, നിന്റെ ആരോഗ്യത്തിൽ നിന്ന് രോഗാവസ്ഥയിലേക്ക് വേണ്ടത് നീ ചെയ്യുക. വമിൻ ഹയാതികലി മൗതി, നിന്റെ ജീവിതത്തിൽ കൊണ്ട് നിന്റെ മരണത്തിനു വേണ്ടിയുള്ളത് നീ ചെയ്യുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറുപ്പക്കാരനെ ഉപദേശിച്ച ഹദീസ്. ഒരു യുവാവിനോട് നബി ഉപദേശിക്കുകയാണ്, ഇഖ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുൻപ് നീ അഞ്ച് കാര്യങ്ങളെ ശരിക്ക് ഉപയോഗപ്പെടുത്തുക, അത് നീ പരമാവധി മുതലെടുക്കുക. ശബാബക ഖബ്ല ഹറമിക്, നിനക്ക് വയസ്സാകുന്നതിന് മുൻപ് നിന്റെ യൗവനം നീ ഉപയോഗപ്പെടുത്തുക. വസിഹതക ഖബ്ല സഖമിക, നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യമുള്ള സമയം നീ ഉപയോഗപ്പെടുത്തുക. വഗിനാക ഖബ്ല ഫഖ്രിക, ദാരിദ്ര്യം വരുന്നതിന് മുൻപ് നിന്റെ സമ്പത്ത് നീ ഉപയോഗപ്പെടുത്തുക. വഫറാഗക ഖബ്ല ശുഗ്ലിക, നിനക്ക് തിരക്ക് വരുന്നതിന് മുൻപ് നിന്റെ ഒഴിവു സമയം നീ ഉപയോഗപ്പെടുത്തുക. അഞ്ചാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹയാതക ഖബ്ല മൗതി, നീ മരിക്കുന്നതിന് മുൻപ് നിന്റെ ജീവിതം നീ ഉപയോഗപ്പെടുത്തുക. അത് ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന വാക്കാണ്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ചു തന്ന അഞ്ച് കാര്യങ്ങൾ, യൗവനം, ആരോഗ്യം, സമ്പത്ത്, ഒഴിവു സമയം, ജീവിതം. പോയാലേ ഇതിന്റെ വില മനസ്സിലാവുള്ളൂ. അന്ന് ഖേദിച്ചിട്ട് കാര്യമില്ല, അന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ശബാബക്ക, നിന്റെ യൗവനം, അത് നീങ്ങിപ്പോയാൽ ഒരിക്കലും തിരിച്ചു വരികയില്ല. എത്ര കറുപ്പിച്ചാലും നീ യുവാവാകുമോ? തൊലി എത്ര ചുരുണ്ട് നീ അതെങ്ങനെ നിവർത്തിയാലും യുവാവാകുമോ? ഒരിക്കലുമില്ല. അത് പോയാൽ പോയി, കഴിഞ്ഞാൽ കഴിഞ്ഞു. നോക്കൂ, അത് ഇല്ലാതായാൽ അതിന്റെ വില മനസ്സിലാവും. നല്ല പ്രായത്തിൽ നല്ല നിലക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കുന്ന പ്രായത്തിൽ നന്നായി സുജൂദ് ചെയ്തില്ലെങ്കിൽ അത് പറ്റാത്ത സമയത്ത് നീ ഖേദിക്കും. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു പ്രയാസം വന്ന് സുജൂദ് ചെയ്യാൻ സാധിക്കുന്നില്ല, നിസ്കരിക്കുന്നു, പക്ഷെ സുജൂദ് തല നിലത്തുകുത്തി സുജൂദ് ചെയ്യാൻ സാധിക്കില്ല, ആംഗ്യം കാണിക്കും. അദ്ദേഹമാകട്ടെ കണ്ടാൽ പുറമേക്ക് വലിയ ദീനൊന്നും തോന്നുന്നില്ല, താടിയൊക്കെ വെട്ടിമുറിച്ചിട്ടുള്ള ഒരാൾ, ഒരു സാധാരണക്കാരൻ. ഉള്ളിലുള്ള ഈമാൻ അത് അള്ളാഹുവിനാണ് അറിയുക. പുറമേക്ക് നമുക്ക് കണ്ടാലും വലിയ ദീനിന്റെ ആളാണെന്ന് നമുക്ക് തോന്നൂല. അങ്ങനത്തെ ഒരാൾ
അയാൾ നമ്മളോട് പറയുകയുണ്ടായി കുറച്ചു വർഷമായി സുജൂദ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ആലോചിക്കുമ്പോ വല്ലാത്തൊരു പ്രയാസം. അത് നഷ്ടപ്പെട്ടാൽ ആളുകളോട് ചോദിച്ചു നോക്ക്, റബ്ബിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ സാധിക്കാത്ത സമയം വേദന തോന്നും. കാരണം ഇത് ഈ ഇബാദത്ത് റുകൂഉം സുജൂദും എന്ന ഇബാദത്തിലെ മഹത്തരമായ കാര്യങ്ങൾ. വർക്കഉ വസ്ജുദു, അല്ലാഹു സുജൂദിൽ സുജൂദിന്റെയും റുകൂഇന്റെയും കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ? എന്താണ് അതിന്റെ പ്രത്യേകത, അതിന്റെ മഹത്വം എന്താണ്? നമുക്ക് മനസ്സിലാകാത്തത്, നമുക്കിതൊരു ശീലമായി പോയത് കൊണ്ടാണ്. ശീലം, വെറും ഒരു ശീലം പോലെ അതിന്റെ പ്രത്യേകത മനസ്സിലാകണോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരു പടപ്പിന്റെ മുന്നിൽ നിന്നിട്ടാണ് നമ്മളിത് പറയുന്നതെങ്കിൽ, ഒരാൾ ഒരു സൃഷ്ടിയായ ഒരാളുടെ മുന്നിൽ കുനിഞ്ഞു നിന്ന് പറയുകയാണ്, സുബ്ഹാന റബ്ബി അൽ അസീം, എന്റെ റബ്ബായ നീ, എന്റെ റബ്ബ് എത്രയോ, അവൻ എത്രയോ പരിശുദ്ധനാണ്, അങ്ങേയറ്റം മഹത്വമുള്ള എന്റെ റബ്ബ്. ഇതൊരു പടപ്പിനോടാണ് ഒരുവൻ പറയുന്നതെങ്കിൽ, നഊദു ബില്ലാ, നമ്മെ സംബന്ധിച്ചിടത്ത് എത്ര മോശമായ സംഗതിയാണ്. ആ മനുഷ്യന്റെ മുന്നിൽ എത്ര വലിയ താഴ്ചയാണ് ഇയാൾ കാണിക്കുന്നത്. ഇതാണ് റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത്, തലകുലിച്ച് സുജൂദിൽ കടന്ന്. ഒരു പടപ്പിന്റെ മുന്നിലും ഒരു മുസ്ലിം അത് ചെയ്യുകയില്ല, അവന്റെ തലകുലിക്കുകയില്ല. തലകുലിച്ച് ഒരാളെയും ബഹുമാനിക്കാൻ നമുക്ക് പാടില്ല. നമ്മൾ മുമ്പേ പറയാറുണ്ട് ചില ആയോധന കലകൾ, ചിലതൊക്കെ തുടങ്ങുമ്പോ ആദ്യം തലകുലിച്ചിട്ട് ഉസ്താദിനെ ബഹുമാനിക്കും, ഒരൊച്ച ഉണ്ടാക്കി, നമുക്ക് പാടില്ല. അത് പാടില്ല, മറിച്ച് ഒരു നിലക്കും ഒരു സൃഷ്ടിയുടെ മുന്നിൽ തലകുനിക്കുക, കാല് പിടിക്കുക, കാൽക്കൽ വീഴുക മുസ്ലിം ഒരിക്കലും ചെയ്യുകയില്ല, അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം. ഈ റുകുഉം സുജൂദും അത് സാധിക്കാതിരുന്നാൽ നമ്മൾ ഖേദിച്ചു പോകും. അതുകൊണ്ട് പരമാവധി അത് വർദ്ധിപ്പിക്കുക. അള്ളാഹുവെങ്കിൽ നിനക്ക് വലിയ സ്ഥാനം അത് എടുത്തരും. അള്ളാഹുവിലേക്ക് അടുക്കാൻ നിസ്കാരം പോലെ മറ്റൊരു അമലില്ല എന്നാണ്. ഈ സമയം നഷ്ടപ്പെട്ടിട്ട് അതിൽ ഖേദിച്ചിട്ട് കാര്യമില്ല. ശബാബക അബുൽ ഹറമിക്ക്, വയസ്സാകുന്നതിന് മുമ്പ് നിന്റെ യൗവനം പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. നിനക്ക് ആരോഗ്യമുള്ള സമയം, നിനക്ക് ചുറുചുറുക്കുള്ള സമയം, ആ സമയം നീ ഉപയോഗപ്പെടുത്തുക. അതുപോലെ വസിഹത്തക ഖബ്ല തഖമിക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യമുള്ള സമയം. രോഗികളോട് ചോദിച്ചു നോക്കൂ, ആരോഗ്യത്തിന്റെ വില എന്താണെന്ന് രോഗികളോട് ചോദിച്ചു നോക്കൂ, അവർ പറഞ്ഞു തരും. പ്രയാസങ്ങളിൽ വലിയ രോഗങ്ങൾ ബാധിച്ച് കിടക്കുന്ന ആളുകൾ, അവരോട് ചോദിച്ചാൽ എന്താണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ അവർ പറയും, ഇതൊന്ന് മാറി കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട എന്നവർ പറയുന്നത് കാണാം. അള്ളാഹു തന്ന പോലെ മഹത്തായ നിഅമത്താണ് ആഫിയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖീൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ നിഅമത്താണ് ആഫിയ. അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ വൽആഫിയ എന്ന് ദുആ ചെയ്യുക. അള്ളാഹു നമുക്കെല്ലാം അവന്റെ അഫുവും ആഫിയത്തും നൽകുമാറാകട്ടെ, ആമീൻ. വഗിനാക ഖബ്ല ഫഖ്രിക, നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുൻപ് നിന്റെ സമ്പത്ത് നീ ഉപയോഗപ്പെടുത്തുക. മുഅ്മിനുകൾ അവർ والذين اذا انفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما, ചെലവഴിക്കുമ്പോൾ മിതത്വം പാലിക്കുന്നവർ, ദൂർത്തടിക്കുകയോ പിശുക്കുകയോ ചെയ്യുകയില്ല. കാരണം ഇത് ചെയ്തവൻ ഖേദിക്കേണ്ടി വരും. ദൂർത്തടിച്ചവനും പിശുക്കിയവനും പിന്നീട് ഖേദിക്കേണ്ടി വരും. وفراغك قبل شغلك, നിനക്ക് തിരക്ക് വരുന്നതിന് മുൻപ്, ജോലി വരുന്നതിന് മുൻപ്, തീർത്താൽ തീരാത്ത പണി വരുന്നതിന് മുൻപ് നിന്റെ ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിഅമതാനി മഖബൂനുൻ ഫീഹിമാ കസീറും മിനന്നാസ്, അസ്സിഹത്തു വൽ ഫറാഗ്, ജനങ്ങളിൽ അധിക പേരും വഞ്ചിതരായി കഴിയുക, നഷ്ടം മനസ്സിലായിട്ടില്ല അവന്. രണ്ട് നിഅമത്തുകളുടെ കാര്യത്തിൽ, ഒന്ന് ആരോഗ്യം, രണ്ട് ഒഴിവ് സമയം. നോക്കൂ എത്ര മുസ്ലിം ചെറുപ്പക്കാരാണ് ഇന്ന് നശിച്ചു പോകുന്നത്. ചെറുപ്പക്കാരനാണ്, ആരോഗ്യമുണ്ട്, കുറെ പൈസയും കയ്യിലുണ്ട്, പണിയൊന്നുമില്ല, ഒരാൾ നശിക്കാൻ വേറൊന്നും വേണ്ട. ഇന്ന ശബാബ വൽ ഫറാഗ വൽ ജിദ മഫ്സദതുൽ മർഇ അയ്യു മഫ്സദ, ഒരു കവി പാടിയത് കാണാം, ഇന്ന ശബാബ വൽ ഫറാഗ വൽ ജിദ, ഒരാൾ യുവാവാണ്, അതുപോലെ പണിയൊന്നുമില്ല, ഒഴിവ് സമയമാണ്, ഏതു നേരവും ഇങ്ങനെ വെറുതെ കിടക്കലാണ്.
വൽജിദ കയ്യിൽ പൈസയുണ്ട്. മഫ്സദ തുല്ലിൽ മറിയായു മഫ്സദ, അവനെ നശിപ്പിക്കാൻ ഇതിനോളം വേറൊരു കാര്യമില്ല. എത്രയോ യുവാക്കളുടെ സ്ഥിതി ഇതാണ്. യുവാക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത്, ആ പല ആളുകളെയും പ്രായപൂർത്തിയായാലും കുട്ടികൾ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇരുത്തുന്ന ചില ആളുകളുണ്ട്. പ്രായപൂർത്തിയായിട്ടുണ്ട്, അള്ളാഹുവിന്റെ നിയമങ്ങൾ അതിന് മുഖല്ലഫായ അത് ബാധ്യതയുള്ള ഒരാളായിട്ടുണ്ട് അവൻ. അള്ളാഹു ഇങ്ങനെ അവന് അവൻ ബുലൂഗ് എത്തിയിട്ടുണ്ട്. പെൺകുട്ടികളാണെങ്കിൽ ഹൈദ് വന്നതോടെ അവൾ ബാലികത്തായി, അവൾ പ്രായപൂർത്തിയായ പെണ്ണായി, വയസ്സ് ചെറുതാണെങ്കിലും. അതുപോലെ ആൺകുട്ടിയാണ് ഏകദേശം 15 വയസ്സാകുമ്പോഴേക്കും, ചിലപ്പോൾ അതിനു മുൻപേ അവന് പ്രായപൂർത്തിയാകും. പ്രായപൂർത്തിയായാൽ അവൻ വലിയ ആളായി. ഇങ്ങനെയുള്ള കുട്ടികളെ നോക്കൂ, കുട്ടികളെന്ന് സമൂഹം വിളിക്കുന്ന ആളുകൾ പലരുടെയും സ്ഥിതി ഇതാണ്. ഒരുപാട് സമയം അവർ കളയുന്നു. ഇന്നാണെങ്കിൽ സമയം നശിപ്പിച്ചു കളയുന്ന, അതിനെത്തുന്ന് തീർക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, എത്രയോ കാര്യങ്ങൾ ദിനേന പുതിയതായി ഓരോന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആളെ നേരം കളയാൻ ഒന്ന് മടുക്കുമ്പോൾ അടുത്ത് ഇറങ്ങും പുതിയൊന്ന്. അതിനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും ചെയ്ത് കുറെ കാലം അതിന്റെ അടിമയായി നടന്ന് അത് മടുക്കുമ്പോഴേക്ക് അടുത്ത് ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ അതിന്റെ പിന്നാലെയാണ് ഇങ്ങനെ ഒന്നും പഠിക്കുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല, ഒന്നും അവൻ അറിയില്ല. സൂറത്തുൽ ഫാത്തിഹ തെറ്റാതെ ഓതാൻ അറിയില്ല. പൊതു എങ്ങനെ, കുളി എങ്ങനെ, ജനാബത്തായാലും എങ്ങനെ കുളിക്കണം, നിസ്കാരത്തിന്റെ റുക്കിനെത്ര, വാജിബുകൾ എത്ര, ഒന്നും അറിയില്ല. ഖുർആൻ ഓതാൻ മര്യാദക്ക് അറിയില്ല. ബാക്കി ദുനിയാവിൽ തന്നെ അവനൊരു ഉപകാരവും ഇല്ലാത്ത എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ട്. ദുനിയാവിൽ തന്നെ അടുത്തല്ല ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾ, പെട്ടെന്ന് പോയി പോകുന്ന കാര്യങ്ങൾ, അത് പഠിച്ചു വെച്ചിരിക്കുന്നു. ഇത് സഹോദരങ്ങളെ അപകടകരമായ സ്ഥിതിയാണ്. ഇന്നിതാ ഒട്ടും യുക്തിയില്ലാത്ത, യുക്തിവാദം എന്ന് ഓമനെ പേരിട്ട് വിളിക്കുന്ന ആ കുഫുർ, തനിച്ച കുഫുർ എല്ലാ തോന്നിവാസത്തിലേക്കും ഈ ഉമ്മത്തിനെ നയിക്കുന്ന, സമൂഹത്തെ മുസ്ലിമീങ്ങളെ മാത്രമല്ല സമൂഹത്തെ ഒന്നാകെ നശിപ്പിക്കുന്ന ആ വൃത്തികേട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നസ്അലുല്ലാഹ അൽആഫിയ, അള്ളാഹു നമ്മയും മുസ്ലിം ഉമ്മത്തിനെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത് പിടിച്ചു വെച്ചില്ലേ, കുട്ടികളിങ്ങനെ അയച്ചുവിട്ടോ, അവരെന്തും നോക്കാൻ, എന്തും കാണാൻ, എന്തും കേൾക്കാൻ, ഏത് നിരീശ്വരവാദിയുടെയും കുഫുർ, അവൻ എന്താണോ അവൻ വിളമ്പുന്നത് അത് കഴിക്കാൻ നമ്മളെ കുട്ടികളെ നമ്മളെ വിട്ടോ, വലിയ അപകടത്തിലേക്കാണ് പോക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് രക്ഷിതാക്കൾ തിരിച്ചറിയണം. ദുനിയാവിന്റെ പിന്നാലെ ഇങ്ങനെ കുട്ടികളെ അയച്ച് അയച്ച് ഒന്നുമില്ല, നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സ്കൂളിൽ വലിയ പേരുള്ള സ്കൂളിൽ പഠിച്ചാൽ മതി, നിസ്കരിക്കാൻ പെടുത്തില്ല. ദീനിനോട് കുറ്റമാണ് അവിടുത്തെ അധ്യാപകർക്ക്. ഇസ്ലാമിനെയും അതിന്റെ നിയമങ്ങളെയും എങ്ങനെയൊക്കെ കുത്താൻ പറ്റുമോ അവിടെയൊക്കെ കുത്തും. ഇങ്ങനത്തെ ആളുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ ഇസ്ലാമിന്റെ വേഷം, അത് എന്തോ അധോഗതിയുടെ പിന്നോട്ടടിപ്പിക്കുന്ന വേഷമാണ്. ഇസ്ലാമിന്റെ മര്യാദകൾ അത് കാടൻ മര്യാദകളാണ് എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ, ഇവരുടെ അടുത്തൊക്കെ ദുനിയാവിന്റെ പിന്നാലെ സഹോദരങ്ങളെ നമ്മളെ അയക്കാൻ നിന്നാൽ കാഫിറും മുർത്തദ്ദുമായി നാളെ നമ്മുടെ മകനെയും മകളെയും കാണേണ്ടി വന്നേക്കും. നഊദു ബില്ലാഹ്. അല്ലാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദീൻ തകരും നമ്മൾ വിചാരിക്കരുത്, ദീന് നിലനിൽക്കും. പക്ഷേ നമ്മളെ മക്കളും അതിന്റെ ആളായിട്ടുണ്ടോ എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യം. അള്ളാഹുന്റെ ദീൻ പൊളിയില്ല. ഏത് നിരീശ്വരവാദി, ഏത് യുക്തിവാദി എന്തും കൊണ്ട് വരട്ടെ, അള്ളാഹുവിന്റെ ദീൻ തകരുകയില്ല. ഇത് റബ്ബിന്റെ ദീനാണ്, അവൻ അതിനെ സംരക്ഷിക്കും. പക്ഷെ നമ്മൾ വഴി തെറ്റിപ്പോകുമോ, നമ്മളെ കുട്ടികൾ വഴി തെറ്റിപ്പോകുമോ, നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളുക. ഈ കാര്യങ്ങൾ നമ്മൾ പാലിക്കുക, ആഖിറത്ത് ലക്ഷ്യമാക്കി ജീവിക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും മുസ്ലിം ഉമ്മത്തിനും അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലം വബാരക അലാ അബ്ദിഹി വറസൂലിഹി നബിയനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.